وعلى آله وأصحابه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. أعوذ بالله السميع العليم من الشيطان الرجيم. يسألونك ما أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. صدق الله العلي العظيم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബക്കറയിലെ 214, 15, 216 ആയത്തുകളാണ് ഞാൻ ഓതിയത്. 213 വരെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ഇനി 214 ആയത്താണ് പഠിക്കാറുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലെ മുൻ സമുദായങ്ങൾ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത്, ഭിന്നിച്ചു പോയത് എന്തുകൊണ്ടാണ്? സത്യ പ്രബോധനത്തിൽ നിന്നും സത്യവേദ ഗ്രന്ഥത്തിൽ നിന്നും മുൻ സമുദായങ്ങൾ വ്യതിചലിച്ചു പോകാനുണ്ടായ കാരണം എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചിരുന്നു. അവര് കേവലം ഭിന്നിച്ചു പോവുക മാത്രമല്ല, വേദസത്യങ്ങളിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും ഭിന്നിച്ചു പോയ അവര് വിദ്വേഷവും പകയും മൂലമാണ് പോയത്, അസൂയയും മൂലമാണ് പോയത്. അങ്ങനെ അവരതിന്റെ പേരിൽ തന്നെ വിശ്വാസി സമൂഹത്തോടും പ്രവാചക സമൂഹത്തോടും അക്രമത്തിന്റെയും വിദ്വേഷത്തിന്റെയും നിലപാടുകൾ എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കൊക്കെ നേരിടേണ്ടി വന്ന മറ്റൊരു വലിയ യാഥാർത്ഥ്യത്തെയാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നത്. വളരെ സുപ്രധാനമായ ഒരു ആയത്താണ്. പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തെ ശക്തമായ രൂപത്തിൽ ഒരു കാര്യം തെരിയപ്പെടുത്തുകയാണ്. ഈ മാർഗം, സത്യനേരിന്റെ ഈ മാർഗം പരീക്ഷണങ്ങളുടെയും കൂടി മാർഗമാണ്. ഈ മാർഗത്തിൽ സത്യവിശ്വാസികൾക്ക് ദുനിയാവിൽ അള്ളാഹു താല പൂമത്തെയല്ല വിരിച്ചിട്ടുള്ളത്, അതൊക്കെ വിരിക്കപ്പെട്ടിട്ടുള്ളത് സ്വർഗത്തിലേക്കാണ്. സ്വർഗ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ ഐഹിക ജീവിതത്തിന്റെ സുഖാസ്വാദനങ്ങളെയും അനുഭൂതികളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കൽ അവരുടെ ബാധ്യതയാണ്. അതാണ് ചരിത്രം എന്ന് ഉത്ബോധിപ്പിക്കുകയാണ് ഈ ആയത്തിൽ. നമ്മൾ ആയത്തിലൂടെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അം ഹസിബുത്തും ും അം ഹസിബുത്തും, നിങ്ങൾ വിചാരിക്കുന്നുവോ, നിങ്ങൾ ധരിച്ചിരിക്കുന്നുവോ, അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന്, സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചുവോ, വലമ്മായ എത്തിക്കും, നിങ്ങൾക്ക് വരാതെ, നിങ്ങൾക്ക് വന്നിട്ടുമില്ല, നിങ്ങൾക്ക് വരാതെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചുവോ, മസലുല്ലദീന, യാതൊരു കൂട്ടരുടെ മാതൃക അല്ല അവരുടെ മാതിരി, ഖലൗമിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് അവർ കടന്നു കഴിഞ്ഞു, അവർ കഴിഞ്ഞു കടന്നു, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു കടന്ന ഒരു വിഭാഗത്തിന്റെ മാതിരി നിങ്ങൾക്ക് വരാതെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുമെന്ന് നിങ്ങൾ കരുതിയോ, മസ്സത്തുഹും, അവരെ സ്പർശിച്ചു ബാധിച്ചു, അൽ ബഅസാ, വിഷമത, ബുദ്ധിമുട്ടുകൾ, വല്ലറാഹ്, കഷ്ടപ്പാടുകൾ, ദുരിതം, വസുൽസിലു, അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു, ഹത്താ യഖൂല, പറയുമാറ് പറയും വരെ, അർറസൂലു, ദൈവദൂതൻ, വല്ലദീന ആമനു, വിശ്വാസികളും, മാഹു, അദ്ദേഹത്തോടൊപ്പം, മത്താ, എപ്പോഴാണ്, നസറുല്ലാ, അള്ളാഹുവിന്റെ സഹായം, അലാ, നന്നായി അറിയുക, ഇന്ന നസറുല്ലാഹി, അള്ളാഹുവിന്റെ സഹായം, തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം, ഖരീബ്, സമീപത്തുള്ളതാണ്, അടുത്തുള്ളതാണ്. ഒന്നുകൂടി അർത്ഥം നോക്കുക, അം ഹസിബുത്തും തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ കരുതിയോ, വലമ്മായ എത്തിക്കും, നിങ്ങൾക്ക് വരാതെ, മസലുല്ലദീന ഖലൗമിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു കടന്നവരുടെ കഴിഞ്ഞുപോയവരുടേതുപോലെയുള്ള മാതൃക അല്ലെങ്കിൽ അവസ്ഥ നിങ്ങൾക്ക് വരാതെ നിങ്ങൾ സ്വർഗത്തിൽ കടന്നു കളയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ, നിങ്ങൾ വിചാരിക്കുന്നുവോ, മസ്സത്തുഹും, അവരെ അനുഭവിച്ചിട്ടുണ്ട്, അവരെ ബാധിച്ചു, അൽ ബഅസാഹ്, വിഷമതകൾ, വല്ലറാഹ്, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വസുൽസിലു, അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു, ഹത്താ യഖൂല, പറയുന്നത് വരെ, പറയുമാർ വിറപ്പിക്കപ്പെട്ടു, ആര്, അർറസൂലു, വല്ലദീന ആമനു, പ്രവാചകനും വിശ്വാസികളും, മാഹു, അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച വിശ്വാസികളും, അദ്ദേഹവും പറയുന്നത് പറയുമാറ് അവർ വിറപ്പിക്കപ്പെട്ടു, മത്താ നസറുല്ലാ, അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ്, അലാ, നന്നായി അറിയുക, ഇന്ന നസറുല്ലാഹി ഖരീബ്, തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം വളരെ സമീപത്താണ്. ഒന്നുകൂടി, അം ഹസിബുത്തും തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ കരുതിയോ, വലമ്മായ എത്തിക്കും, മസലുല്ലദീന ഖലൗമിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടേതുപോലെയുള്ള അവസ്ഥ മാതൃക അഭിമുഖീകരിക്കാതെ നിങ്ങൾക്ക് വരാതെ, മസ്സത്തുഹുമുൽ ബഅസാഉ വല്ലറാഹ്, അവർ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, വസുൽദിലു, ഹത്താ യഖൂല റസൂലു, വല്ലദീന ആമനു, മാഹു, പ്രവാചകനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച വിശ്വാസികളും, പറയുമാറി അവർ വിറപ്പിക്കപ്പെട്ടു, മത്താ നസറുല്ലാ, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ്, അലാ, നന്നായി അറിയുക, ഇന്ന നസറുല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം വളരെ സമീപത്താണ്. വളരെ ശക്തമായ ഒരാശയം സത്യവിശ്വാസികളെ അല്ലാഹു തആല ഉത്ബോധിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ദുനിയാവ് പരീക്ഷണത്തിന്റെ ഇടമാണ്. അവിടെ പരീക്ഷിക്കപ്പെടാതെ ചുളവിൽ സുഖത്തിൽ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നു കളയാം എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കണ്ട എന്ന ബോധ്യപ്പെടുത്തലാണ്. അം ഹസിബുത്തും എന്ന പ്രയോഗം ഖുർആന്റെ മൂന്ന് സ്ഥലത്തുണ്ട്. ആ മൂന്ന് സ്ഥലത്തും ഖുർആൻ ഉദ്ദേശിച്ചത് അങ്ങനെ വിചാരിക്കരുത് എന്ന് പറയാനാണ്. രണ്ട് സ്ഥലത്ത് പ്രയോഗിച്ചത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ്. സ്വർഗമെന്ന് പറയുന്ന ഒരു വലിയ അത്ഭുതകരമായ സമ്മാനം, നിങ്ങൾക്ക് അത്ര സുഖത്തിൽ അങ്ങ് എളുപ്പത്തിൽ കിട്ടിക്കളയുമെന്ന മിഥ്യാധാരണ നിങ്ങൾക്കുണ്ടാവണ്ട എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അപ്പൊ ആ രണ്ട് സ്ഥലത്തും അങ്ങനെ പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് നിങ്ങളെ വെറുതെ വിട്ട് കളയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സത്യവിശ്വാസികൾ സ്വർഗത്തിനെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ സ്വർഗം വളരെ എളുപ്പത്തിൽ അങ്ങ് കിട്ടുമെന്ന്, അം ഹസിബുത്തും അം തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ അങ്ങ് കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വലമ്മാ യഅതിക്കും മസലുല്ലദീന ഖലൗ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടേതുപോലെയുള്ള അവസ്ഥകൾ അഭിമുഖീകരിക്കാതെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ വിശ്വാസികളും പ്രവാചകന്മാരും ആളുകളൊക്കെ അഭിമുഖീകരിച്ചതുപോലുള്ള പ്രയാസകരമായ അവസ്ഥകൾ, അതെന്താണെന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. മസ്സത്തുഹും, അവരെ ബാധിച്ചു, അല്ലറാഹ് മസ്സത്തുഹുമുൽ ബഅസാഉ വല്ലറാഹ്. ബഅസാ എന്ന് പറഞ്ഞാല് വിഷമതകൾ, കഷ്ടപ്പാടുകൾ, അല്ലെ വിഷമതകൾ, ബുദ്ധിമുട്ടുകൾ, അതിന്റെ മറ്റൊരു രൂപം തന്നെയാണ് വല്ലറാഹ്, കഷ്ടപ്പാടുകള്, ദുരിതങ്ങള്, ഇതൊക്കെ അവരെ ബാധിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ കിടുകിടാ വിറപ്പിച്ചിട്ടുണ്ട്, സുൽസിലു അവര് വിറകൊണ്ടുപോയിട്ടുണ്ട്. ഹത്തായക്കൂല റസൂലു, പ്രവാചകൻ വല്ലദീനാമനും സത്യവിശ്വാസികളും പറയുമാറ്, മതാ മാഹു, ആ പ്രവാചകനോടൊപ്പമുള്ള സത്യവിശ്വാസികളും പ്രവാചകനും പറയുമാറ് വിറകൊണ്ടുപോയിട്ടുണ്ട്. മതാ നസുറുള്ള, അള്ളാന്റെ സഹായം എപ്പോഴാണ് കിട്ടുക? അള്ളാഹു അപ്പൊ അവർക്ക് കൊടുത്ത മറുപടി അല്ല ഇന്ന നസുറുള്ളാഹി കരീം, അള്ളാഹുവിന്റെ സഹായം സമീപത്താണ്. അപ്പോ ഇവിടെ മുൻകഴിഞ്ഞു പോയ ആളുകളൊക്കെ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് ദുനിയാവിൽ അനുഭവിച്ചിട്ടുള്ളത്. ദുനിയാവ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി രക്ഷാശിക്ഷകളുടെ ലോകം അല്ല, അത് പരീക്ഷണത്തിന്റെ ഇടമാണ്. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ജീവിതവും മരണവും അള്ളാഹു തആല നിശ്ചയിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി നന്മ ചെയ്യുന്നവരാര് എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇതൊരു പരീക്ഷണത്തിന്റെ ഇടമാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിലത് നിരവധി കൃത്യമായി തന്നെ ആ കാര്യം, വലനബിലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സാബിരീൻ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വിശപ്പ് കൊണ്ടും പേടി കൊണ്ടും വിഭവങ്ങൾ ചുരുക്കിക്കൊണ്ടും ഒക്കെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. ലതുബിലവുന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും വ ലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വ മിനല്ലദീന അശ്റകു അദൻ കസീറ വ ഇൻ തസ്ബിറു വ തത്തഖു ഫ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമ. ജീവിതത്തിലെ ചില ദുരിതങ്ങളും പ്രയാസങ്ങളും വരുന്നത് മാത്രമല്ല, കടുത്ത എതിർപ്പുകളും കടുത്ത മർദ്ദനങ്ങളും വിശ്വാസികൾ കേൾക്കേണ്ടി വരും ദുനിയാവിൽ. ലതുബിലവുന്ന, തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കും. ഫീ അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളെ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വ മിനല്ലദീന അശ്റകു അദൻ കസീറ, ബഹുദൈവാരാധകരിൽ നിന്നും വേദക്കാരിൽ നിന്നും ഒരുപാട് മർദ്ദന പീഡനങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അപ്പോഴൊക്കെ നിങ്ങൾ വൈൻ തസ്മിറു, ക്ഷമ കൈക്കൊള്ളുക, ഒത്തത്തക്കു, സൂക്ഷ്മത കാണിക്കുക, ഇന്നതാരിക്ക മിൻ നസ്മിൽ ഉമൂർ, അതൊക്കെ അള്ളാഹു തീരുമാനിക്കപ്പെട്ട അത്യധികം മുന്നപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. ഏത് പ്രവാചകനാണ് സുഖകരമായി ജീവിച്ചിട്ടുള്ളത്? ഏത് പ്രവാചകനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങാത്തത്? പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ചാൽ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. ഏറ്റവും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല എന്തെല്ലാം വിധത്തിൽ പരീക്ഷിച്ചു, അഗ്നികുണ്ടത്തിൽ എറിയപ്പെട്ട് കുടുംബത്തെ കൊണ്ടുവന്നാക്കേണ്ടി വന്നു. മൂസാ നബി അലൈഹി സ്വലാം മർദ്ദകനായ ഫിർഔന്റെ എല്ലാവിധ എതിർപ്പുകളും നേരിടേണ്ടി വന്നു, വലിയ എതിർപ്പുകളും നേരിടേണ്ടി വന്നു മൂസാ നബി അലൈഹി സ്വലാമിന്. അയ്യൂബ് അതേപോലെ തന്നെ, അയ്യൂബ് നബി അലൈഹി സ്വലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടേണ്ടി വന്നു. ഓരോ പ്രവാചകന്മാർ, അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ പോലെ രോഗം ആർക്കുണ്ടായി? അതേപോലെ ഓരോ പ്രവാചകന്മാരും, അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഖയ്യിം ഒരിക്കൽ പറഞ്ഞത്, ഈ ദുർബല വിശ്വാസി ദുനിയാവിന്റെ പാത സുഖകരമാണെന്ന് നീ കരുതരുത്, ഈ ദുനിയാവിൽ വെച്ചാണ് ആദം നബി അലൈഹി സ്വലാം വിലപിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടത്, യഹ്യാ നബി അലൈഹി സ്വലാം ഗളച്ഛേദം ചെയ്യപ്പെട്ടത്, സക്കരിയ അലൈഹി സ്വലാം അറുത്ത് പൊഴുക്കപ്പെട്ടത്, ഇതൊക്കെ ഈ ദുനിയാവിൽ വെച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കന്മാരെ നിയോഗിക്കുന്നതിന്റെ കൂടെ അവരെ പരീക്ഷിക്കാനുള്ള ശത്രുക്കളെ കൂടെ നിയോഗിച്ചു. ആദം നബി അലൈഹി സ്വലാമിന്റെ കൂടെ ഇബ്ലീസിനെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെ നംറൂദിനെ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ ഫിർഔനിനെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ ഉത്ബത്ത് ശൈബത്ത് അബൂജഹ്ലുമാരെ, ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ, ഓരോ നബിമാർക്കും കുറ്റവാളികളിൽ നിന്നുള്ള ശത്രുക്കളെയും കൂടി അള്ളാഹു തആല ജയിച്ചു കൊടുത്തു. അത്രയും കടുത്ത പരീക്ഷണത്തിലാണ് അവർ അഭിമുഖീകരിക്കേണ്ടി വന്നത്. ആ പരീക്ഷണങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെ വളരെ കൃത്യമായ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു, നമ്മളെല്ലാവർക്കും പരിചിതമായ ഒരു ഹദീസാണ്. ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ വരുന്ന ഒരു ഘട്ടമുണ്ട്. കടുത്ത മർദ്ദനങ്ങളായിരുന്നു ഹബ്ബാബ് റളിയല്ലാഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. കടുത്ത മർദ്ദനങ്ങൾ. അദ്ദേഹം കൊല്ലപ്പണിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ യജമാനത്തി ഉമ്മു അമ്മാറ അവര് ആ ആലയിലെ തീക്കനുകൾ എടുത്തുകൊണ്ട് നിലത്തി വിരിക്കുകയും അതിലിട്ട് അദ്ദേഹത്തെ വലിച്ചെടുക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീര പിൻഭാഗത്ത് മുഴുവൻ എല്ലുകൾ കാടുമാറി കൊതികൾ ഒറ്റ പിടിച്ചിരിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. ആ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ വരുന്ന ഒരു ഘട്ടമുണ്ട്. എന്നിട്ട് ഖാല ഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അലാ തൻതസിറു ലനാ, അലാ തദുല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഞങ്ങളെ നീ താങ്കൾ സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിന് തേടുന്നില്ലേ, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല റസൂലേ? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഫഖാല ഇന്നമൻ കാന ഖബ്ലകും കാന അഹദുഹും യൂദഉൽ മിൻശാറു അലാ മഫ്രക റസ്ഹി ഫയഖ്ലുസു ഇലാ ഖദമൈഹി ഖദമൈഹി ലാ യസ്രിഫു ദാലിക അൻ ദീനിഹി. നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആളുകൾ അവരെ ഈർച്ചവാളുകൊണ്ട് അവരുടെ തലയും പാദം വരെ പിളർത്തി മാറ്റിയിട്ടുണ്ട്, എന്നിട്ടും അവർ ഈ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടില്ല. വയംശത്തു ബി അംശാത്തിൽ ഹദീദ് മാ ബൈന ലഹ്മിഹി വഅലമിഹി, ഇരുമ്പിന്റെ ഈർച്ചവാളുകൊണ്ട് മാംസവും എല്ലും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ലാ യസ്രിഫു ദാലിക അൻ ദീനിഹി, എന്നിട്ടും അവർ ഈ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടില്ല. പിന്നീടാണ് പ്രവാചകന്റെ പ്രസിദ്ധമായ വചനം അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഖാല വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ, തീർച്ചയായും അള്ളാഹുവാണ് സത്യം ഈ കാര്യം പുലരുക തന്നെ ചെയ്യും, ഇത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത് ലാ യഖാഫു ഇല്ലല്ലാഹ വദ്ദിബ അലാ അനമിഹി വലാക്കിന്നക്കും ഖൗമുൻ തസ്തഗ്ജിലൂൻ. സൻആ മുതൽ ഹദറമൗത് വരെ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വളരെ ദുർഘടമായ കടൽ ദോരങ്ങളിലൂടെയും മലമ്പാതകൾ താണ്ടിയും സഞ്ചരിക്കേണ്ട രണ്ട് അറ്റങ്ങളെടുത്ത് ഹദറമൗത്തും സൻആവും ധരിച്ചിട്ട് പ്രവാചകൻ പറയുന്നു, അവിടെ മുതൽ ഒരാൾക്കും മറ്റൊരാളെ ഭയപ്പെടാതെ, ഒരാൾക്ക് അയാളുടെ ആടിന്റെ കാര്യത്തിലോ ഒരു സ്ത്രീക്ക് പോലും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വരാതെ, ഒരു അവസ്ഥ വന്നെത്തുന്ന ഒരു ദിവസം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ മുൻകാല സമുദായങ്ങളിലെ പ്രവാചകന്മാരെ, അവരുടെ പ്രബോധകന്മാരെ ഈർച്ചവാളുകൾ കൊണ്ട് പിളർത്തിയിട്ടു, അതുപോലെ ഇരുമ്പിന്റെ ഇതുകൊണ്ട് അവരുടെ മാംസവും വെല്ലും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മിക്ക മുഫസ്സിറുകളും ഈ ഹദീസ്, ഈ സംഭവം ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ധരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ സുഖത്തിൽ അങ്ങ് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറയുന്നു, അം ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ്സാബിരീൻ. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഖുർആൻ ചോദിക്കുകയാണ്, അം ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്നവരാര്, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പരീക്ഷണങ്ങളുടെ മുമ്പിൽ ക്ഷമയോടുകൂടി നിലകൊള്ളുന്നത് എന്ന് പരീക്ഷിച്ചറിയാതെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് വ്യാമോഹിക്കുന്നുവോ? വേറെ ഭാഗത്ത് ഖുർആൻ, ولقد فتن الذين من قبلهم وليعلمن الله الذين صدقوا وليعلمن الكاذبين احسب الناس ان يتركوا يقولوا آمنا ഞങ്ങളെ കാമന്ന മുഅ്മിനീങ്ങളാണെന്ന് ഒറ്റ പറച്ചിൽ നിങ്ങളെ വെറുതെ വിട്ടുകളയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വഹും ലായുക്തനും, പരീക്ഷിക്കപ്പെടാതെ. ولقد فتن الذين من قبلهم وليعلمن الله الذين صدقوا وليعلمن الكاذبين നിങ്ങൾക്ക് മുമ്പുള്ളവരെ അല്ലാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ സത്യവാന്മാരാര്, കള്ളന്മാരാര് എന്ന് മനുഷ്യ തലത്തിലിട്ട് പരീക്ഷിക്കപ്പെടാതെ വെറുതെ വിടില്ല അള്ളാഹു. അപ്പൊ നമ്മൾ വിചാരിക്കുക നമ്മളൊക്കെ കേവല മുസ്ലിങ്ങളായിട്ട് തിരി നമസ്കാരം നോമ്പ് പലപ്പോഴൊക്കെ ഒരു ഖുർആനുമായി അങ്ങ് കഴിഞ്ഞാൽ സുഖത്തിൽ അങ്ങ് ചുടുവിൽ സ്വർഗത്തിലെത്താമെന്ന വ്യാമോഹം വേണ്ട. നമ്മളോടല്ല ഈ ആയത്ത് ആദ്യം ഇറങ്ങിയത്, സഹാബാക്കളോടാണ്. ആരാണ് സഹാബാക്കള്? നീണ്ട 13 വർഷക്കാലം മക്കയിൽ ദുരിതപൂർണമായ ജീവിതം നയിച്ച ആളുകൾ, മർദ്ദന പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർ. അങ്ങനെ കഷ്ടപ്പാടും ദുരിതങ്ങളുമായി കഴിഞ്ഞുകൂടിയ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ, അവരോടാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറഞ്ഞത്. നമ്മളൊക്കെയാണ് ഈ ആയത്തിറങ്ങുന്നതെങ്കിൽ, ഞാൻ പറയുന്ന ഈ ആയത്തെ നമ്മൾ വായിക്കുമ്പോൾ അവരോട് പറഞ്ഞത് മുൻകാല പ്രവാചകന്മാരുടെ അനുഭവങ്ങളും ഉദാഹരണങ്ങളും പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ പറയുന്നു, നമ്മൾ ഈ ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് മുമ്പുള്ള ആളുകളൊക്കെ നമ്മൾ കാണുന്നത്. സഹാബാക്കൾ എങ്ങനെയാണ് ഇസ്ലാമിനെ വളർത്തിയത്? അവരെന്തെല്ലാം, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ആസ്വാദനങ്ങളെയും അനുഭൂതികളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു? എന്തെല്ലാം പ്രയാസങ്ങൾ അവർ ഏറ്റുവാങ്ങേണ്ടി വന്നു? അങ്ങനെ ജീവിതത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്ന ആളുകൾക്കുള്ളതാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറയുന്നത്. അവർക്കുള്ളതാണ് സ്വർഗം, അവരാണ് ആ സ്വർഗത്തിന്റെ അർഹരായ ആളുകൾ. ഈ വസ്തു നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്തിനേറെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, അഭിനവ ലോകത്ത് പോലും മുസ്ലിം സമൂഹത്തിന്റെ ഒരു അവസ്ഥകൾ പരിശോധിച്ചു നോക്കിയേ, ഏത് മുസ്ലിം ആ ലോകത്താണ് പരീക്ഷിക്കപ്പെടാത്തത്? നിങ്ങൾ പലസ്തീനിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ ഇറാഖിലെയോ അല്ലെങ്കിൽ ഏത് ലോകത്തെ, ബോസ്നിയയിലൊക്കെ ഒരു സ്ത്രീ എന്ന് പറയാം, നമ്മളെ ഖുർആൻ ക്ലാസ്സിൽ ഒരുപാട് സ്ത്രീകൾ പങ്കെടുക്കണം. നമ്മളെ ലോകത്തെ സ്ത്രീകളൊന്ന് ആലോചിച്ച് നോക്കിയേ, തന്റെ സ്വന്തം മകനെയും പിതാവിനെയും ഭർത്താവിനെയും വധിച്ച നരാധമന്റെ കുഞ്ഞിന് ജന്മം നൽകേണ്ട അവസ്ഥ വന്നവരായിരുന്നു ബോസ്നിയയിലെ ഇസ്ലാമിക സ്ത്രീ. തന്റെ മടിയിലിരുന്നു കൊണ്ട് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന കുഞ്ഞിന്റെ തല പൊട്ടിച്ചെടുക്കപ്പെടുന്ന കിരാതനായ ലോക തെമ്മാടി രാഷ്ട്രമായ ഇസ്രായേലിന്റെ കിരാതമായ മർദ്ദന പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് പലസ്തീനിലെ സ്ത്രീ. അതേപോലെ തന്നെ എല്ലാം ഇസ്ലാമിക ലോകത്ത് അവരനുഭവിക്കുന്ന പരീക്ഷണങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ. ചില ആളുകൾ പറയാറുണ്ട് മുസ്ലിങ്ങൾക്ക് ഭയങ്കര പരീക്ഷണം, അവർക്ക് ദുരിതമാണ്. ദുരിതമല്ല, അത് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് അമ്പിയാക്കന്മാരാണ്, പിന്നെ ഏറ്റവും കൂടുതൽ ഉന്നതരായ ആളുകളാണ്. ഈ സമൂഹത്തെ അള്ളാഹു തആല പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവും. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു എന്നൊരു ഹദീസ്. ഒരാൾക്ക് അള്ളാഹു തആല നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയാൾക്ക് മുസീബത്തായിരിക്കും അള്ളാഹു തആല നൽകുക. ആ മുസീബത്ത് ആയിരിക്കും അവർക്ക് ലഭിക്കുക എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ആയത്തിനെ സംബന്ധിച്ച് വേറെ ഒരു സുൽസിലു ഹത്താ യഖൂല റസൂല വല്ലദീന ആമനു മാഹൂ മത്താ നസറുല്ലാഹ്. പ്രവാചകനും പ്രവാചകന്റെ അനുചരന്മാരും വിറകൊണ്ടുപോയിട്ടുണ്ട്. എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം കിട്ടുക? ഇതിനെക്കുറിച്ച് ചില മുഫസ്സിറുകളും ചില മഹാന്മാരായ പണ്ഡിതന്മാരും വിശദീകരണം നൽകുന്നത് ഇത് അഹ്സാബ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിന്റെ അവതീർണമായതാണ് എന്നാണ്. കാരണം അഹ്സാബ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിറകൊണ്ടുപോയിട്ടുണ്ട്. ആ പദപ്രയോഗം ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ പ്രയോഗിക്കുകയും ചെയ്തു. ഇത് ജാഊക്കും മുസ്ലിം രാഷ്ട്രത്തിലെ മദീന രാജ്യത്തിലെ ജനസംഖ്യയുടെ മൂന്നിരട്ടി വരുന്ന ആയുധ വിഭൂഷിതരായ ഒരു സംഘം മദീനയെ കീഴടക്കാൻ വേണ്ടി വരികയാണ്. അവരുണ്ട് വന്നാൽ മുസ്ലിങ്ങളെ വിഴുങ്ങും. ആ ഇത് ജാഊക്കും ഫൗക്കിക്കും നസ്ഫലമിങ്കും മുകൾ ഭാഗത്തു കൂടെയും താഴ്ഭാഗത്തു കൂടെയും ശത്രുക്കളും കൂടി ഇതച്ചു കയറിയപ്പോൾ വൈദ്യസാഹത്തിൽ അബുസാറു കണ്ണങ്ങ് തള്ളിപ്പോയി. ഒബലാമത്തിൽ കുലൂബുൽ ഹനാജിറ റോഹ് തൊണ്ടക്കുടിയിൽ കണ്ട് എത്തുമാറായി. എന്നിട്ടോ തുന്നൂന ബില്ലാഹി ലുനൂന, അള്ളാഹിനെ കുറിച്ച് വിചാരിക്കാൻ പാടില്ലാത്തത് വിചാരിച്ചു പോയൊരു ഘട്ടം. ആ ഘട്ടത്തെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഉനാലിക്കബുത്തുലിയൽ മുഅ്മിനൂൻ, അവിടെ വിശ്വാസികൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ടു. കഠിനമായി വിറകൊണ്ടുപോയി. ഓരോ പ്രവാചകന്മാരും അവരെ അനുയായികളൊക്കെ അള്ളാഹിന്റെ സഹായം എപ്പോഴാണ് കിട്ടുക എന്ന് പറഞ്ഞ് വിലപിച്ച അവസ്ഥകൾ അഭിമുഖീകരിക്കാതെ സ്വർഗം എന്ന് പറയുന്ന വലിയ മഹാസമ്മാനം നിങ്ങൾക്ക് കിട്ടുമെന്ന വ്യാമോഹം വിശ്വാസികളെ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ശരീരത്യാഗത്തിനും ധനത്യാഗത്തിനും തയ്യാറാകണം. അവർക്കുള്ളതാണ് അല്ലാഹു തആല സ്വർഗമായി ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ലാതെ കേവലം മുസ്ലിമിങ്ങൾ എന്ന ഒറ്റ പറിച്ചില് നിങ്ങൾ അങ്ങോട്ട് വെട്ട വിട്ടുകളയുമെന്ന് നിങ്ങൾ വിചാരിച്ചു പോകണ്ട എന്നാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ആയത്ത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ലോകത്ത് മുസ്ലിമിങ്ങൾ എന്തെങ്കിലും ദുരിതം കാണുമ്പോൾ നമ്മൾ അതിനെ മറ്റൊരു ആംഗിളിലല്ല കാണേണ്ടത്. അള്ളാഹു അവരെ പരിഗണിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം ഈ ദുനിയാവ് ക്ഷണികമാണ്, ചെറുതാണ്, നിസ്താരമാണ്, കലീലാണ്, മത്താഉൽ ഉറൂറാണ്. ആ ദുനിയാവ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ മഹത്തായ സ്വർഗം അവിടെ കിട്ടും. ആ സ്വർഗത്തെ കുറിച്ച പ്രതീക്ഷയായിരുന്നു അവരുടെ മനസ്സിൽ. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഒന്നുകൂടി നോക്കൂ. അം ഹസിബുത്തും, നിങ്ങൾ വിചാരിക്കുന്നു വാൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾ കടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ. വലമ്മായെത്തിക്കും, നിങ്ങൾക്ക് വരാതെ, മസലുല്ലദീന ഖലൂ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ അവസ്ഥകൾ അഭിമുഖീകരിക്കാതെ നിങ്ങൾ സ്വർഗത്തിലാണ് കടക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? മസ്സത്ത് ഉമ്മവരെ ബാധിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ. അവർ വിറക്കപ്പെടുകയും ചെയ്തു. ഹത്തായൂലീനാമനുമാഹു, പ്രവാചകനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച വിശ്വാസികളും പറയുമാറ് വിറപ്പിക്കപ്പെട്ടു. മതാനസുറുല്ലാ, അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് കിട്ടുക? അലാ, നന്നായി അറിയണം, ഇന്ന നസുറുല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെയാണ്. കുറച്ചു കഴിഞ്ഞാൽ സ്വർഗം മിനിമം കിട്ടും. അതല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ത്യാഗ പരിശ്രമങ്ങൾ അർപ്പിക്കുമ്പോൾ ആ വിജയം ദുനിയാവിൽ തന്നെ കാണും. നമുക്കറിയാലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹാബാക്കളും പ്രവാചകനും അനുഭവിച്ച ത്യാഗങ്ങൾ സ്വീകരിച്ചപ്പോൾ ലോകത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെ അവർക്ക് കീഴിലേക്ക് അമർന്നു, അവരുടെ മുന്നിലേക്ക് വന്നു. കാരണം അവര് ആ ലോകത്തെ മുഴുവൻ കീഴടക്കി, അതിന്റെ വിജയം അവർക്ക് കാണാൻ കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ, ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നാസ്താബ് ചോദിച്ച പോലെ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വിജയം തന്നെയായിരുന്നു അറബികൾ ഒരു ഈ ലോകത്തെ കീഴടക്കിയെന്നത്, ഇസ്ലാമിക സമൂഹം ലോകത്തെ കീഴടക്കിയെന്നത്. അലാ ഇന്ന നസറുല്ലാഹി ഖരീബ്, ഇതാണ് ഇവിടെ വിശദീകരിക്കും. അടുത്ത ആയത്തിൽ നോക്കൂ. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. يسألونك ماذا ينفقون യസ്തലൂനക്ക, അവർ നിന്നോട് ചോദിക്കുന്നു. മാതായും ഫിഖൂൻ, അവർ എന്താണ് ചെലവഴിക്കേണ്ടതെന്ന്, എന്താണ് അവർ ചെലവഴിക്കണമെന്നാണ്, എന്ത് ചെലവഴിക്കണം എന്നാണ് അവർ നിന്നോട് ചോദിക്കുന്നു. കുൽ പറയുക, മാ അംഫക്തും, നിങ്ങൾ എന്ത് ചെലവഴിച്ചുവോ, മിൻ ഖൈരി, നല്ലതിൽപ്പെട്ട, നല്ലതായിട്ട് നിങ്ങൾ എന്ത് ചെലവഴിച്ചോ, ഫലിൽ വാലിദൈനി, അത് മാതാപിതാക്കൾക്കാണ്, വൽ അഖ്റബീന, അടുത്ത ബന്ധുക്കൾക്കും, വൽ യതാമ, അനാഥകൾക്കും, വൽ മസാകീനി, അഗതികൾക്കും, വബിനി സബീലി, വഴിപോക്കർക്കും ഉള്ളതാണ്. വമാ തഫ്അലു, നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ, മിൻ ഖൈരിൻ, നല്ലതായിട്ട്, വല്ല നന്മയും നിങ്ങൾ ചെയ്യുന്നുവോ, ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ബിഹി അലീം, അതിനെപ്പറ്റി നന്നായി അറിയുന്നവനാണ്. വളരെ എളുപ്പമാണ്, നോക്കട്ടോ, നോക്കിയാ മതി. കുൽ യസ്തലൂനക്ക മാതായും ഫിക്കൂൻ, അർത്ഥം ഒന്നുകൂടി മുസാഫിൽ നോക്കിയോളൂ. യസ്തലൂനക്ക, അവർ നിന്നോട് ചോദിക്കുന്നു. മാതായും ഫിക്കൂൺ, എന്താണ് ചെലവഴിക്കേണ്ടത്? കുൽ പറയുക, മാ അംഫക്തും, മാ അംഫക്തും, നിങ്ങൾ എന്ത് ചെലവഴിച്ചുവോ, മിൻ ഖൈരിൻ, നല്ലതിൽപ്പെട്ടതായി നിങ്ങൾ എന്ത് ചെലവഴിച്ചുവോ, ഫലിൽ വാലിദൈൻ, അത് മാതാപിതാക്കൾക്കുള്ളതാണ്, വൽ അഖ്റബീന, അടുത്ത ബന്ധുക്കൾക്കും, വൽ യതാമ, അനാഥകൾക്കും, വൽ മസാകീനി, അഗതികൾക്കും, വബിനിസ്സബീലി, വഴിപോക്കർക്കും. വമാ തഫ്അലു മിൻ ഖൈരിൻ, നന്മയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ, ഫഇന്നല്ലാഹു ബിഹി അലീം, അതൊക്കെ അള്ളാഹു നന്നായി അറിയുന്നവരാണ്. ഇപ്പൊ നേരത്തെ ശരീരത്യാഗത്തെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ധനത്യാഗത്തെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ. ഇസ്ലാമിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കണം, ചെലവഴിക്കണം, ചെലവഴിക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ദുർബല വിശ്വാസികളായ ചില ആളുകൾക്ക്, അവര് അങ്ങനെയുള്ള ദുർബല വിശ്വാസികളായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മളോടൊക്കെ എപ്പോഴും ചില ചോദ്യങ്ങൾ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചോദ്യം എന്നുള്ളത് വളരെ കൃത്യമാണ്. ആ ധരിക്കുന്ന ആഭരണത്തിന് കൊടുക്കണോ, ആഭരണം ഇത്ര അധികം ഉണ്ടെങ്കിൽ കൊടുക്കണോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാർക്കുള്ള ചില അസ്വസ്ഥതകളാണ്. എന്നതുപോലെ ഇവർ ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോ എന്ത് ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം, ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ചെലവഴിക്കേണ്ടത് സമ്പത്താണല്ലോ, അതിന്റെ മറുപടി അല്ല ഖുർആൻ നൽകിയത്. പകരം ആർക്കാണ് ചെലവഴിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കേണ്ടത് ആളുകളെയാണ് ഇവിടെ വിശദീകരിച്ചത്. കൊടുക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും വഴിപോക്കർക്കും അനാഥകൾക്കും ഒക്കെയാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. അവിടെ ഒന്ന് രണ്ട് അടിസ്ഥാനങ്ങൾ അതിലുണ്ട്. ഒന്ന്, നിങ്ങൾ ചെലവഴിക്കുന്നത് പടച്ചോന്റെ പോക്കറ്റിൽക്കൊന്നുമല്ല പോണത്. അള്ളാഹു സുബ്ഹാനഹു നമ്മളുണ്ടല്ലോ ദൈവത്തിന് സമർപ്പിക്കുക, അള്ളാഹ്ക്ക് പൈസ കൊടുക്കുക എന്നാണ് പറയുക. അള്ളാഹാണ് കടം ചോദിക്കുന്നതൊക്കെങ്കിലും അള്ളാഹു തല എടുത്തുകൊണ്ട് പോകാനല്ല. നിങ്ങൾ നിങ്ങളുടെ സഹജീവികൾക്കും വേണ്ടപ്പെട്ടവർക്കും കൊടുക്കുന്നത് അത് അള്ളാഹുവിന് കൊടുക്കുന്നത് പോലെയാണ്, പടച്ചോന് കൊടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണല്ലോ നാളെ പരലോകത്തെത്തുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദീസിൽ പഠിപ്പിക്കുന്നത്, നാളെ പരലോകത്തെത്തുമ്പോ അള്ളാഹു താല ചോദിക്കും പിന്നെ നിങ്ങളെ ഞാൻ രോഗിയായപ്പോ എന്നെ സന്ദർശിച്ചില്ല, ഞാൻ പട്ടിണി കിടന്നപ്പോ എനിക്ക് നീ ഭക്ഷണം തന്നില്ല. അടിമ അത്ഭുതം കൂറി ചോദിക്കും, അള്ളാഹ്ക്ക് രോഗം വരിക, അള്ളാഹ്ക്ക പട്ടിണി വരിക. അവിടെ അള്ളാഹു താല പറയും, ഇന്നാലിന്ന അടിമ പട്ടിണി കിടന്നപ്പോൾ നീ ഭക്ഷണം കൊടുത്തില്ല, ഇന്നാലിന്ന രോഗിയായപ്പോൾ നീ ശുശ്രൂഷിച്ചില്ല, സന്ദർശിച്ചില്ല എന്നല്ല ശുശ്രൂഷിച്ചില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, അള്ളാഹുവിന് ധനം കൊടുക്കാന്ന് പറഞ്ഞാൽ അള്ളാഹ് ഏതോ പോക്കറ്റിൽക്ക് അള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുക്കാനല്ല, പകരം നിങ്ങളുടെ ആളുകൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് തന്നെയാണ് അത് ചെലവഴിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താണ് ഇവിടെ. അതാണ് നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ അതിൽ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ. അതേപോലെ തന്നെ അനാഥകൾ, അതേപോലെ അഗതികൾ, ഇവർക്കാണ് നിങ്ങൾ ധനം ചെലവഴിക്കുന്നതിൽ നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. നിങ്ങളുടെ പൈസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ഉള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ദീർഘം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്, നീ നിനക്ക് ദാനം ചെയ്തോ. അദ്ദേഹം വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും വേറെ ഒന്നും കൂടി ഉണ്ട്, ആ നിന്റെ ഭാര്യക്ക് കൊടുത്തോ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും ഒരു ദീർഘം കൂടി ഉണ്ട്, നിന്റെ മകന് കൊടുത്തോ. വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും ഒരു ദീർഘം ഉണ്ട്, നിന്റെ കുട്ടിന് കൊടുത്തോ. എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലുള്ളതൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്കും കൂടി ചെലവഴിക്കാനുള്ളതാണ്. ചെലവഴിക്കുന്ന ആൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്, ചെലവഴിക്കുന്ന വഴി മറ്റുള്ളവർക്കും കൂടി ലഭിക്കലാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ ഇവിടെ ഒരു വ്യംഗ്യമായ ഒരു കാര്യം സൂചിപ്പിച്ചാൽ, നിങ്ങളുടെ ഈ പൈസ അള്ളാഹുവിനുള്ളതല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് എന്നാണ്. രണ്ടാമത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം, കുടുംബ ബന്ധങ്ങളെ ഇത് ശക്തമായി ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ ദാനധർമ്മങ്ങളിൽ നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളുമായ ആളുകളെ കാര്യമായി പരിഗണിക്കേണ്ടത്. പക്ഷെ ഇത് സക്കാത്തിന്റെ കാര്യത്തിലല്ലെന്ന് ഞാൻ അടിവരയിട്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുന്നു. എല്ലാവരും വന്ന് ചോദിക്കാൻ, നിന്റെ ഒരു 10,000 രൂപ സക്കാത്തിന്റെ, എന്റെ അമ്മ കൊടുത്തോട്ടെ, എന്റെ വാപ്പ കൊടുത്തോട്ടെ, എന്റെ പെങ്ങൾ കൊടുത്തോട്ടെ എന്ന് എല്ലാവരും വിളിച്ചു ചോദിക്കാറുണ്ട്. സക്കാത്ത് അങ്ങനെ കൊടുക്കാനുള്ളതല്ല. സക്കാത്ത് പൊതുസമൂഹത്തിൻ്റെതാണ്. സക്കാത്ത് പൊതുസമൂഹത്തിന് കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസ എന്നും മാക്കും പാപ്പാക്കും പെങ്ങൾക്കും നാട്ടുകാർക്കും അഞ്ചനും മക്കൾക്കൊക്കെ കൊടുക്കുക. ആ കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. സക്കാത്തിന്റെ അവകാശികളായും 8 വിഭാഗം ആളുകളെ പറഞ്ഞിട്ടുണ്ട്, അതിൽ ബന്ധുക്കളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സക്കാത്ത് പൊതുസമൂഹത്തിനുള്ളതാണ്, അത് അവരുടെ അവകാശമാണ്, അത് അവർക്ക് കൊടുക്കുക വേണം. ഞാൻ പറയുന്ന പോലെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കും. ആകെ സക്കാത്തെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള കൃത്യധാരണ നമുക്ക് ഉണ്ടാവേണ്ടതില്ല. നമ്മളെ സമ്പത്തിൽ മിച്ചമുള്ളതൊക്കെ കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുന്നതിൽ നിന്നാണ് നമ്മളെ സമ്പത്തി നമ്മൾ ഒറ്റക്കല്ലല്ലോ, നമ്മളിൽ ഒരു ഭൗതികത സൃഷ്ടിച്ചൊരു വലിയ പ്രശ്നമുണ്ട്. എന്റെ സമ്പത്ത് എനിക്കും എന്റെ കുട്ടികൾക്കും എന്റെ കെട്ടികൾക്കും മാത്രമേ ഉള്ളൂ എന്നുള്ളത് കാഴ്ചപ്പാട് വന്നുപെട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളോടൊപ്പമുള്ള അനാഥകൾക്കും നിങ്ങളുടെ കൂടെയുള്ള വഴിപോക്കർക്കായ ആളുകൾക്കും ഒക്കെ ഉള്ളതാണ് ആ സമ്പത്ത്. അവർക്കൊക്കെ കൂടി ചെലവഴിക്കാനുള്ളതാണ് ആ സമ്പത്ത്. അവരുടെയും കൂടി ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായി ഖുർആനായത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ അങ്ങനെ കാണേണ്ടതുണ്ട്. നമ്മൾ ചിലപ്പോ ഈ സഹോദരന്മാർ, ചില സമ്പന്നരായ സഹോദരന്മാരുണ്ടാവും, അവര് സമ്പന്നത കുറഞ്ഞ സഹോദരന്മാർക്ക് 5 പൈസ കൊടുക്കില്ല. കാരണം നമ്മളെ വിചാരം അയാൾക്കൊന്നും കൊടുക്കണം, മക്കൾക്ക് വേണ്ടി കോടി അല്ല, മക്കളെ പേരക്കുട്ടികൾക്കും വേണ്ടി വേണമെങ്കിൽ കോടി രൂപകൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ തയ്യാറാണ്. പക്ഷെ സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ വളർന്ന സ്വന്തം സഹോദരൻ പട്ടിണി കിടക്കുമ്പോൾ കൊടുക്കാൻ ചിലർക്ക് താല്പര്യമില്ല. അയാളായിട്ട് വഴക്കടിച്ചും തല്ലുകൂടിയിട്ട് സ്വത്ത് മേടിക്കാനും തല്ലുകൂടാനൊക്കെ ആയിരിക്കും പലർക്കും താല്പര്യം. ഈ വിഷയം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഖുർആൻ പറയുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ, അതേപോലെ തന്നെ അഖ്റബി നിങ്ങൾ അടുത്ത ബന്ധുക്കളായ ആളുകൾക്കൊക്കെ ഉള്ളതാണ്, അതേപോലെ യത്താമ അനാഥകൾ, അതേപോലെ പോലെ മസാക്കീൻ അഗതികളായ ആളുകൾ, വബിനു സബീൽ വഴിപോക്കരൊക്കെ നേരത്തെ വിശദീകരിച്ചതാണ്, വബിനു സബീൽ വഴിപോക്കരായ ഒരു ഗതിയുമില്ലാത്ത അങ്ങനെയുള്ള ആളുകൾ ഇവർക്കൊക്കെ ഉള്ളതാണ്. എന്നിട്ട് ഖുർആൻ പറയാണ് വമാ തഫ്അലൂ മിൻ ഖൈരിൻ, നിങ്ങൾ നന്മയായി എന്തൊക്കെ ചെയ്യുന്നുവോ, നന്മയായി കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം തന്നെ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അതറിയുന്നുണ്ട് എന്നതാണ്. മാ യുൻഫിഖൂന നഫഖത്തൻ സഗീറത്തൻ വലാ കബീറത്തൻ എന്ന് പറഞ്ഞിട്ട് വലാ യഖ്തൗന വാദിയൻ ഇല്ലാ കുതിബ ലഹും, ഖുർആൻ പറയാണ് നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ, നിങ്ങൾ എന്ത് താഴ്വര താണ്ടുന്നു, അതൊക്കെ അള്ളാഹു ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൊടുക്കുന്നതൊക്കെ നമ്മൾ തന്റെ ഭാര്യയുടെ വായിൽ കൊടുക്കുന്ന ഒരു ഉള്ള പോലും സദക്കയാണ്, അതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു പൈസയും മറ്റ് നാട്ടുകാരും വീട്ടുകാരും ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു താല അത് പ്രതിഫലമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അതാണ് ഇന്നല്ലാഹു ബിഹി അലീം എന്ന് പറയുന്നത്. ഇതില് വളരെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഒരു സാമ്പത്തിക കാഴ്ചപ്പാട് രൂപപ്പെട്ടു വരേണ്ടത്, നമ്മൾ പൈസ ചെലവഴിക്കുന്നത് എനിക്കും എന്റെ കുട്ടികൾക്കും മാത്രമല്ല, എന്റെ അക്രമീയങ്ങൾക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ പരിസരത്തുള്ള അഗതികൾക്കും ഒക്കെ കൂടി ഉള്ളതാണ് എന്റെ മുതൽ എന്നാണ് ചില ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം. അത് അവർക്കൊക്കെ ചെലവഴിക്കാനുള്ളതും കൂടിയാണ്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു തആല. അള്ളാന്റെ മുതൽ പടച്ചോന്റെ പൈസ നിങ്ങളെ ഏൽപ്പിച്ചതാണ്, ആ പൈസ പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് അതിന്റെ ഉടമസ്ഥൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് വിധമാണ് എന്നാണ്. അപ്പൊ ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കാൻ, കുത്തിബാലൈക്കുമുൽ ഖിതാലു വഹുവ കുറുഹുൽ ലക്കും വഅസാ അൻ തക്റഹു ശൈഅം വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅം വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. കുത്തിബാലൈക്കുമുൽ ഖിതാൽ, കുത്തിബാലൈക്കുമുൽ ഖിതാൽ, കുത്തിബ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നു. അലൈക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ വിധിച്ചിരിക്കുന്നു. അൽ ഖിതാൽ യുദ്ധം, യുദ്ധം നിങ്ങളുടെ മേൽ വിധിച്ചിരിക്കുന്നു. വഹുവ അതാകട്ടെ റുഹുല്ലക്കും നിങ്ങൾക്ക് അനിഷ്ടകരമാണ്, വാസാ ആയേക്കാവുന്നതാണ്, അന്തക്രഹു നിങ്ങൾ വെറുക്കുന്നവന്ന് വെറുക്കുന്നത്, നിങ്ങൾ വെറുക്കുക ശൈഅൻ ഒരു വസ്തുവിനെ വെറുക്കുക എന്നത് ആയേക്കാവുന്നതാണ്. വഹുവ ഖൈറുല്ലക്കും അത് നിങ്ങൾക്ക് ഉത്തമമായേക്കാവുന്നതാണ്, വാസാ ആയേക്കാവുകയും ചെയ്യാം, അൻ തുഹിപ്പു ശൈഅൻ നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നത്, വഹുവ ശർറുല്ലക്കും നിങ്ങൾക്ക് ദോഷമുള്ളതായേക്കാവുന്നതുമാണ്. വല്ലാഹു യഅലമു അല്ലാഹു അറിയുന്നു, വഅന്തുല്ലാത്ത ആലമോ നിങ്ങൾ അറിയുന്നില്ല. വളരെ എളുപ്പമാണ് നിങ്ങൾ ആശയം ഇങ്ങനെ ഗ്രഹിച്ചാർത്ഥം പഠിക്കാം. കുത്തിബാലയിക്കും ഉൽക്കിത്താൽ, യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. കുറുഹുല്ലക്കും അത് നിങ്ങൾക്ക് അനിഷ്ടകരമാണ്, നിങ്ങൾക്കത് അനിഷ്ടകരമായിരുന്നു. തക്റഹു ശൈഅൻ ഒരു കാര്യം നിങ്ങൾ വെറുക്കുന്നത് വെറുക്കുന്ന ഒരു കാര്യം ആയേക്കാം, വഹുവ ഖൈറുല്ലക്കും അത് നിങ്ങൾക്ക് ഉത്തമമായേക്കാം. വഅസാ തുഹിബ്ബു ശൈഅൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ആയേക്കാം, വഹുവ ശർറുല്ലക്കും നിങ്ങൾക്ക് ദ്രോഹകരമായേക്കാം. വല്ലാഹു യഅലമു അല്ലാഹു അറിയുന്നു, വഅന്തും ലാ തഅലമൂൻ നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ യുദ്ധം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു ആയത്താണ്, ഇതുവരെ യുദ്ധത്തിനൊന്നും അതിനു മുമ്പൊന്നും അനുവദിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയേണ്ടി വന്നത്. ഒരു രാഷ്ട്രമായി ഒരു ഘടനയായി വന്നത് ഇസ്ലാം, ഒരു മദീന ഒരു രാഷ്ട്രമായി രൂപപ്പെടുകയും ഇസ്ലാം അതിന്റെ ജൈത്രയാത്ര തുടങ്ങുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ യുദ്ധം അനിവാര്യമായി വരും. ആ യുദ്ധം പിന്നെ നടക്കുന്നതിന്റെ ഭാഗം എന്ന നിലക്ക് ആ യുദ്ധത്തിൽ പങ്കാളികളാകലും വിശ്വാസികളുടെ ബാധ്യതയാണ്. അപ്പൊ ഇവിടെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് യുദ്ധം ചെയ്യുക അതൊക്കെ ഒരു നിങ്ങൾക്ക് വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്, അനിഷ്ടകരമായ ഒരു കാര്യമാണ്, അതിന് ശരീരത്യാഗം വരേണ്ടി വരും, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അത് അനുഭവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് അനുഭവിച്ചിരിക്കും. വിഷമകരമാവുന്ന പറഞ്ഞത് യുദ്ധം നടത്തുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ. പല ആളുകളും ചോദിക്കും, ഒരു ഇസ്ലാം അള്ളാഹു ഒരു ആത്മീയമായ ഒരു ഘടനയിൽ ഇങ്ങനെ യുദ്ധമൊക്കെ അനുവദിക്കണോ, യുദ്ധത്തിനൊക്കെ ഇപ്പൊ കണ്ടല്ലേ ഖുർആനിൽ 26 ആയത്തുകൾ നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പെറ്റീഷൻ കൊടുത്തതൊക്കെ നമ്മൾ വായിച്ചു. യഥാർത്ഥത്തിൽ യുദ്ധം, ഇസ്ലാമിന്റെ യുദ്ധം എന്ന് പറയുന്നത് നന്മകളുടെ സംസ്ഥാപനത്തിന് അനിവാര്യമായി വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആ യുദ്ധം ഇവിടെ അനുഭവിച്ചിരിക്കുന്നത്. അതാണ് അള്ളാഹു തആല പറഞ്ഞ നിങ്ങൾക്ക് അനിഷ്ടകരമായ ഒരു കാര്യം ഒരുപക്ഷെ അത് നന്മയായി വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലതാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ദ്രോഹമായിട്ട് വരാം. കാര്യങ്ങളുടെ അന്തിമ ഫലം എന്താണെന്നൊക്കെ നന്നായി അറിയാം അള്ളാഹുവിനാണ്, നിങ്ങൾക്കല്ല. നിങ്ങൾക്കത് അറിയില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല ചില കാര്യങ്ങൾ. അതിന്റെ അപ്പുറം ചില അതിന്റെ പര്യവസാനങ്ങളൊക്കെ വേറെയാവും. അപ്പൊ ഇസ്ലാം യുദ്ധം അനുവദിച്ചു, അതിന്റെ പേരിൽ ലോകത്ത് ഇസ്ലാം രക്തച്ചൊരിച്ചിലല്ല ഉണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഖുലഫാഉർ റാശിദുകളും ലോകത്തിന്റെ വലിയൊരു ഭാഗം പൂരിരുട്ടിനെ മാറ്റി പ്രകാശം ചൊരിയാൻ വേണ്ടി നടത്തിയ ജൈത്രയാത്രയിൽ എത്ര കുറച്ച് ആളുകളാണ് വധിക്കപ്പെട്ടത്, ശത്രുപക്ഷത്തും ഇസ്ലാമിക പക്ഷത്തും കൂടി. അതേസമയം ലോകത്ത് ചില വ്യവസ്ഥകളും ചില ആളുകളൊക്കെ കൊന്നൊടുക്കിയ ജനങ്ങൾക്ക് വല്ല കയ്യും മടക്കുണ്ടോ? കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകളിൽ എത്ര കോടി മനുഷ്യരെ കൊന്നൊടുക്കി, എന്തെല്ലാം അതിക്രമങ്ങൾ നടന്നു, എത്ര മനുഷ്യരെയാണ് അവരെല്ലാവരും കൊന്നൊടുക്കിയത്. അതേ ഇസ്ലാം മനുഷ്യരെ കൊല്ലാനോ ഇസ്ലാം മനുഷ്യരെ ആക്രമിക്കാനോ അല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. പകരം നന്മയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ കൂരിരുട്ടിനെ നീക്കാൻ വേണ്ടി നടത്തേണ്ടി വരുന്ന അനിവാര്യമായ കിത്താലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് തന്നെ ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് വിഷമകരമായിരിക്കാം, പക്ഷെ ആ വിഷമം ഒരുപക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ അത് നന്മയായിരിക്കാം. നമ്മുടെ ഉദ്ദേശം അതല്ലേ? മഹാനായ നബി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തമിന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ റുസ്തമ് ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? ലിതുഖ്രിജ അന്നാസ മിനൽ ളുലുമാത്തി ഇലന്നൂർ, ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക, മതങ്ങളുടെ കുടിസിൽ നിന്ന് ഇസ്ലാമിന്റെ വിശാലതയിലേക്ക് നയിക്കുക. ഇതിനുവേണ്ടിയാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ യുദ്ധവും ഞങ്ങളുടെ മുന്നേറ്റങ്ങളൊക്കെ അതാണ്. അതുകൊണ്ട് ഇസ്ലാം ലോകത്ത് പച്ച കുരാക്കൂരട്ടിൽ കിടന്നൊരു ലോകത്തെ വെളിച്ചത്തിന്റെ മഹാ അവസ്ഥയിലേക്ക് നയിക്കാൻ വളരെ ചെറിയ നീക്കങ്ങളെ നടത്തേണ്ടി വന്നുള്ളൂ. അപ്പൊ ഇവിടെ നമുക്കറിയില്ലേ, കാര്യങ്ങളെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആവില്ല, അള്ളാഹു അതിന്റെ പിന്നിൽ പലതും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. മൊത്തം ജീവിതത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ചില പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്തതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മൾ പ്രാർത്ഥിച്ച് ഉത്തരം നൽകാത്തത് ആ സാധനം നൽകി അങ്ങനെ ചീത്താവുകയോ നിങ്ങൾക്ക് ദോഷം വരിക്കുകയോ ചെയ്യുക, അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതിന് പേരില്ല. പഠിച്ചവൻ എനിക്ക് ഒരുപാട് മുതൽ തന്നെ നമ്മൾ ദുആ ചെയ്യും. പഠിച്ചോൻ തരാത്ത എന്താണെന്നാലും മുതൽ കിട്ടിയാലായിരിക്കും ഇവൻ നശിക്കാൻ നശിച്ച അവസാനം ഇവൻ നാശത്തിന്റെ ഏറ്റവും വലിയ ഗർത്തത്തിൽ പോയി പതിക്കും. ഇത് അള്ളാഹുവിനെ അറിയുള്ളൂ, നമുക്കറിയില്ല. നമ്മളെന്റെ ജീവിതത്തിൽ പലപ്പോഴും ഓരോന്നിന്റെ പര്യവസാനം റബ്ബിനല്ലേ അറിയൂ. ഇവിടെ നിങ്ങൾക്ക് യുദ്ധം നൽകുന്നതിന് കാരണം ഈ ഇസ്ലാമിനെ ആക്രമിക്കാൻ തക്കം പാർത്ത് നിൽക്കുകയാണ് വൻകിട ശക്തികളായ റോമയും പേർഷ്യയും അതുപോലെ തന്നെ പ്രേശിപ്പടയും കൂട്ടങ്ങളൊക്കെ. അവിടെ നിങ്ങൾ യുദ്ധത്തിന് അതിൻ്റെതായ ശരീരത്യാഗത്തിന് നിങ്ങൾ സന്നദ്ധമാകുന്ന മനസ്സ് നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ഇസ്ലാമിന്റെ തകർച്ചയും ഈ വെളിച്ചത്തിന്റെ കെടലുമായിരിക്കും. ഈ പ്രകാശം കെട്ടുപോകും. അത് കെടാതെ സൂക്ഷിക്കണമെങ്കിൽ ഒരുപക്ഷെ അനിവാര്യമായ ഘട്ടത്തിൽ യുദ്ധം ചെയ്യേണ്ടി വരും. ആ യുദ്ധത്തിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അതിന്റെ അന്തിമ ഫലവും അന്തിമ അവസ്ഥയും എന്തായിരിക്കുമെന്ന് നിങ്ങളെക്കാൾ നന്നായി അറിയുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇതാണ് ഈ ആയത്തിന്റെ വിശദീകരണം. 3 ആയത്തെ ഞാൻ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് തിരക്കൂട്ടണമെന്ന് പറഞ്ഞിട്ട് വളരെ 3 ആയത്തുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ആ 3 ആയത്തിന്റെ അർത്ഥം ഒന്നും കൂടി ഞാൻ പറയുന്നുണ്ട്, ഒന്നും കൂടി എല്ലാവരും മുസഹഫിൽ നോക്കിക്കോളൂ. അം ഹസിബുത്തും, നിങ്ങൾ വിചാരിക്കുന്നുവോ, അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന്, ഫലമായിത്തിക്കും മസലുല്ലദീന ഖലൂ മിൻ ഖബരിക്കും, ഫലമായിത്തിക്കും നിങ്ങൾക്ക് വരാതെ, മസലുല്ലദീന ഖലൂ മിൻ ഖബരിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു കിടന്ന ആളുകളുടെ അവസ്ഥകൾ നിങ്ങൾക്ക് വരാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നു. ആ കാണാതെ പഠിക്കണേ തയ്യാറ്. മസ്സത്തുഹും, അവരനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമതകൾ കഷ്ടപ്പാടുകൾ, അതേപോലെ തന്നെ വല്ലറാഹ് ദുരിതങ്ങൾ, വസുൽസിലു, അവർ വിറക്കപ്പെടുകയും ചെയ്തു, ഹത്തായക്കൂല പറയുന്നത് വരെ, അർ റസൂല് പ്രവാചകനും, വല്ലദീന ആമനു മാഹു അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളും പറയുന്നത് വരെ, മത്താ നസറുല്ലാഹ്, അള്ളാഹിന്റെ സഹായം എപ്പോഴാണ്? അലാ നന്നായി അറിയണം, ഇന്ന നസറുല്ലാഹി കരീം, അള്ളാഹുവിന്റെ സഹായം വളരെ സമീപസ്ഥമാണ്. തുടർന്ന് ഖുർആൻ പറയുന്നു, യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, മാതാ യുൻഫിഖൂൻ, എന്ത് ചെലവഴിക്കണമെന്ന്, കുൽ പറയുക, മാ അൻഫഖ്തും മിൻ ഖൈറിൻ, നല്ലതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നു, അതൊക്കെ, വലിൽ വാലിദൈനി, നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്, വല്ല അഖ്റബീന, അടുത്ത ബന്ധുക്കൾക്കും, വല്ല യത്താമ, അനാഥകൾക്കും, വൽ മസാക്കീനി, അഗതികൾക്കും, വബിനി സബീലി, വഴിപോക്കനും, വമാ തഫ്അലൂ മിൻ ഖൈറിൻ, നന്മയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ, ഫഇന്നല്ലാഹ ബിഹി അലീം, അതിനെക്കുറിച്ച് നന്നായി അള്ളാഹു അറിയുന്നവനാണ്. തുടർന്ന് അടുത്തായത്തിൽ, കുത്തിബാലയിക്കുമുൽ കിത്താൽ, യുദ്ധം നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു, അത് നിങ്ങൾക്ക് വിഷമത ഉള്ളതായിരുന്നു, അല്ലെങ്കിൽ അനിഷ്ടകരമായിരുന്നു. കറാഹത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ, വെറുക്കപ്പെട്ടതായി തോന്നിയിരുന്നു എനിക്ക്. പക്ഷേ നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം ആയേക്കാം, ഹൈറുല്ലക്കും നിങ്ങൾക്കത് ഉത്തമമായേക്കാം. അസാൻ തുഹിപ്പു ഷൈഅൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ആയേക്കാം, ഷർറുല്ലക്കും നിങ്ങൾക്ക് ഉപദ്രവമായേക്കാം. വല്ലാഹു യഅലം, അല്ലാഹു നന്നായി അറിയും. അതായത് വാന്തുല്ലാത്താലും നിങ്ങൾ അറിയുന്ന അല്ലൊരു നിയമം തന്നെ എന്റെ പിന്നിലൊക്കെ ചില അടിസ്ഥാനം ഉണ്ടാവും. അല്ലാഹു താല നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അല്ലാഹു താല നിങ്ങൾക്ക് ഹൈറായിരിക്കും ഉദ്ദേശിച്ച. ഇപ്പോ ഒരു യുദ്ധം ഉണ്ടായി, ഒരാൾ ഷഹീദായ പോലെ നഷ്ടമല്ലല്ലോ. പരലോകത്തെത്തുന്ന സ്വർഗവാസികളുടെ കൂട്ടത്തിൽ വീണ്ടും ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടര് ഇപ്പറയുന്ന ഷഹീദായ ആളുകളാണ്. ഇനിയും ജീവൻ കൊടുത്തിട്ട് വീണ്ടും ഷഹീദിന്റെ അനുഗ്രഹം കിട്ടണം. അവരെ മരിച്ചവരാണെന്ന് നിങ്ങൾ ജീവിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഉദ്ദേശം അല്ലാഹു തആല നിങ്ങൾക്ക് ഖിതാല് നൽകുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ലോകത്ത് മുഴുവൻ ഫിത്തിന പരത്തുകയും നാശം പരത്തുകയും ചെയ്യുന്ന ധിക്കാരികളും തെമ്മാടികളും അഹങ്കാരികളുമായ ആളുകളുടെ കരങ്ങളെ പിടിച്ചു നിർത്തണമെങ്കിൽ അനിവാര്യതയുടെ ഘട്ടത്തിൽ നിങ്ങൾക്ക് യുദ്ധം അനിവാര്യമായി വന്നേക്കാം. അതിനുള്ള അനുവാദമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ നൽകുന്നത്. അത് ജനങ്ങളോടും പൊതുസമൂഹത്തോടും സ്ത്രീകളോടും കുട്ടികളോടും നന്മയോടുമുള്ള പോരാട്ടമല്ല, തിന്മകൾക്കും അതിക്രമങ്ങൾക്കും അനീതിക്കും അരാജകത്വത്തിനും ഇരുട്ടിനുമെതിരെയുള്ള പോരാട്ടത്തിന്റെ ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാല്ലാ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുമാട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ. അല്ലാഹുവെ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. സർവശക്തനായ നാദ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ അബദ്ധങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് തീരുമാറാകണേ. അല്ലാഹുവെ, നീന്റെ മാർഗത്തിൽ ശരീരത്യാഗം ചെയ്യാനും ധനത്യാഗം ചെയ്യാനുമുള്ള കരുത്തും ചേമുഷിയും മനസ്സും ഞങ്ങൾക്ക് നീ നൽകി പ്രദാനം ചെയ്യുമാറാകണേ. അള്ളാഹുവെ, നിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. പഠിച്ചവനുടെ അവരുടെ രോഗങ്ങൾ നിശ്ശഫയാക്കി തീർക്കുമാറാകണേ. തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരിയുടെ 25 വയസ്സുള്ള ഒരു മകൻ ഇന്നലെ ആക്സിഡന്റിൽപ്പെട്ട് ചികിത്സയിലാണ്, ഗൗരവകരമായ ചികിത്സയിലാണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവെ, ആ കുട്ടിയുടെ പരിക്കുകളും പ്രയാസങ്ങളും ഈ നീക്കം ചെയ്യണമേ. ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകണേ. പലരും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അല്ലാഹു അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. കോവിഡ് രോഗം ബാധിച്ച ആളുകളുണ്ട് റബ്ബേ, ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെയും ലോകത്തെയും അവരെയും നീ കാത്തു രക്ഷിക്കുമാറാകണേ. സർവശക്തനായ നാഥ, ഇനിയുള്ള കാലം ദീനിയായി ജീവിക്കാനും ഇസ്ലാമികമായി ജീവിക്കാനും നിന്നെ വിശ്വാസിയായി കണ്ടുമുട്ടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഹഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളോടും ഇണകളോടും മാതാപിതാക്കളോടും നന്മ ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ മക്കളെ ദീനുള്ള മക്കളാക്കി വളർത്താൻ, ഇസ്ലാമിന്റെ മക്കളാക്കി വളർത്താൻ റബ്ബേ തൗഫീഖ് നൽകുമാറാകണേ. ഈ വിശുദ്ധ ഖുർആൻ പഠനം സാലിഹായ അമലായി റബ്ബേ നീ കബൂൽ ചെയ്യുമാറാകണേ. ഈ ഖുർആൻ പഠനം ഞങ്ങൾക്ക് രോഗങ്ങളുടെ ശിഫയാക്കണേ. ഞങ്ങളുടെ സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡമാക്കണേ. ഞങ്ങളുടെ നരകമോചനത്തിന്റെ മാനദണ്ഡമാക്കണേ. പഠിച്ചവന് ഈ ഖുർആൻ പഠനം സാലിഹായ അമലായി റബ്ബേ കബൂൽ ചെയ്യുമാറാകണേ. ഖുർആൻ മുഴുവൻ പഠിക്കാനും ഖുർആനിന്റെ ശുപാർശക്ക് അർഹരാകാനും റബ്ബേ തൗഫീഖ് നൽകുമാറാകണേ. ഈ ചെലവഴിക്കുന്ന സമയം ഇബാദത്തിലുള്ള സമയമായി നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു തരുമാറാകണേ. അല്ലാഹുമ്മ ജാലിൽ ഖുർആൻ ലി ഖുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഖാമിനാ ദവാഅ വലി ദുനൂബിനാ മുഹഖിസ وعن النار مخلصا ربنا لا تؤاخذنا إن نسينا واخطئنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم نجنا من عذاب القبر ومن عذاب النار اللهم اغفر لنا ذنوبنا يا رب العالمين اللهم ادخلنا في جنتك النعيم اللهم انا نسالك الهدى والتقى والعفاف والانا اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا اللهم زين قلوبنا بالايمان اللهم ثبت اقدامنا بالاسلام اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وعلى آل سيدنا محمد. سبحان رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.